بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم ما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر المارئ، الله سبحانه وتعالى يدعي വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ പേരുകളിൽ, നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന നാമം അള്ളാഹുവിൻ്റെ അർറഖീബ് എന്നുള്ള നാമം. എന്താണ് അർറഖീബ് എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്, തേടുന്നത് തുടങ്ങിയ ഒരു വിഷയമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അർറഖീബ് എന്ന് പറയുമ്പോൾ അവൻ നിരീക്ഷകനും സൂക്ഷിക്കുന്നവനുമാണ് എന്നുള്ളതാണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ അവന്റെ സിംഹാസനത്തിന് മീതെയാണെങ്കിലും അവന്റെ സദാ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് ദാസന്മാരുള്ളത്. എല്ലാ കർമ്മങ്ങളും അള്ളാഹു അറിയുന്നു, നിരീക്ഷിക്കുന്നു. എല്ലാ വാക്കുകളും അള്ളാഹു കേൾക്കുന്നു, അറിയുന്നു, നിരീക്ഷിക്കുന്നു. ഒരു ദാസന്റെ മുഴുവൻ അവസ്ഥകളും മേലായി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിരീക്ഷണത്തിന് കീഴിലാണ്. അള്ളാഹു കേവലം നിരീക്ഷിക്കുകയും അറിയുകയും മാത്രമല്ല, പ്രത്യുത നിരീക്ഷകനായ അള്ളാഹു, സൂക്ഷ്മമായി അറിയുന്നവനായ അള്ളാഹു, സൂക്ഷിക്കുന്നവനായ അള്ളാഹു, താൻ നിരീക്ഷിച്ചതും സൂക്ഷിച്ചതുമായ മനുഷ്യ ചെയ്തികൾ, മനുഷ്യരുടെ വാക്കുകൾ, മനുഷ്യരുടെ അവസ്ഥകൾ, അത് വിചാരണയുടെ വേദിയിൽ കൊണ്ടുവന്ന് അതിൽ വിചാരണ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അർറഖീബ് എന്നുള്ള നാമം. നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നിയമത്തെയും ശിക്ഷാമുറകളെയുമാണ്. ആയുധങ്ങളെ ഭയക്കുന്നവരുണ്ട്, അതേപോലെ ശിക്ഷയെ ഭയക്കുന്നവരുണ്ട്, നിയമങ്ങളെ ഭയക്കുന്നവരുണ്ട്. അങ്ങനെയാണ് കേവല ഭൗതികവാദികളായ ആളുകൾ തെറ്റുകൾ കൈയൊഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റുകൾ കൈയൊഴിക്കുന്നത്, കർമ്മങ്ങൾ സൂക്ഷ്മമാക്കുന്നുണ്ടെങ്കിൽ തന്നെ കർമ്മങ്ങളെ സൂക്ഷ്മമാക്കുന്നത്, നിയമത്തെ പേടിയാണ്, ശിക്ഷയെ പേടിയാണ്. ആയുധവും ശിക്ഷാമുറകളും ഭയന്ന് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിൽ നിന്ന് അവർ വേറിട്ടാൽ, വിജനതയിൽ അവർ അകപ്പെട്ടാൽ അവർക്ക് തെറ്റുകൾ ചെയ്യാനും കുറ്റങ്ങൾ പ്രവർത്തിക്കാനും യാതൊരു സങ്കോചം ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയെ ഭയക്കുന്നതിനേക്കാൾ, നിയമത്തെ ഭയക്കുന്നതിനേക്കാൾ അവർ ഭയക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സംഗതി അള്ളാഹുവിന്റെ റഖീബ് എന്ന നാമം അർത്ഥമാക്കുന്ന അള്ളാഹുവിന്റെ നിരീക്ഷണവും അള്ളാഹുവിന്റെ മേൽനോട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമവും ശിക്ഷയും ഒക്കെയാണ് പേടി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിയമത്തെയും നിയമപാലകരെയും ശിക്ഷാമുറകളെയും അവർ ഭയക്കുന്നതിനേക്കാൾ അവർ ഭയക്കുന്നതും അവരുടെ ജീവിതം അവർ കൃത്യമാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധവും, അല്ലാഹുവിന്റെ മേൽനോട്ടത്തിന് കീഴിലാണ് ഞാനുള്ളത്, അവൻ പിടികൂടും, അവന്റെ കണ്ണ് വെട്ടിച്ച് അവന്റെ നിരീക്ഷണത്തെ തെറ്റിച്ച് അവനിൽ നിന്നൊഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ബോധവുമാണ്. അർ-റഖീബ് എന്നുള്ള പേര് അല്ലാഹു മേലായ റബ്ബാണ്. ആ മേലായ റബ്ബിന്റെ റിഖാബത്ത്, നിരീക്ഷണം, ആ നിരീക്ഷണത്തിന് കീഴിലാണ്, അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ കഴിയാതെ, മാറാൻ കഴിയാതെ, ആ നിരീക്ഷണത്തിനകത്താണ് ഞാൻ ഉള്ളത് എന്നുള്ള വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഈ ഖുതുബത്തുൽ ഹാജ? ഖുതുബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ നിക്കാഹ് ഖുതുബയായാലും ഇതര ഖുതുബയായാലും അതിന്റെ ആമുഖത്തിൽ പറയാനുള്ള വരികളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ആമുഖ ഭാഷണം അതെന്താ? അത് ഏതാനും വരികളും മൂന്ന് ആയത്തുകളാണ്. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു എന്ന് തുടങ്ങിയിട്ട് നമ്മൾ സാധാരണ ഖതീബ്മാരും പ്രാസംഗികരൊക്കെ തുടങ്ങുന്ന ഖുത്ബത്തിന്റെ തുടക്കത്തിലുള്ള ആ വരികൾ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നായത്തുകൾ പഠിപ്പിച്ചു എന്നാണ്. മൂന്നായത്തുകൾ പഠിപ്പിച്ചു എന്തിന്? അത് ആമുഖത്തിൽ ചൊല്ലാനാണ്. ഏതാ മൂന്നായത്തുകൾ? ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമത്തേത്, യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സി വാഹിദ വഖലഖ മിൻഹ സൗജഹ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. മൂന്നാമത്തേത്, يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഈ മൂന്നായത്തുകൾ ഞാനും പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇത് കേൾപ്പിച്ചു. ഇത് വിശ്വാസികൾ ആവർത്തിച്ച് കേൾക്കപ്പെടുന്ന മൂന്നായത്തുകളാണ്. അതിൽ രണ്ടാമത്തെ ആയത്ത്, ആ ആയത്തിന്റെ അവസാനമാണ് നമ്മൾ റഖീബ് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ ആ നാമം വന്നതായ ഭാഗം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പ്രാസംഗികർ അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആളുകളെ ആവർത്തിച്ചു കേൾപ്പിക്കുന്ന വചനാണ്, യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാക്കും യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ, ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. വഖലഖ മിൻഹ സൗജഹ, നിങ്ങളെ ഒറ്റ ശരീരത്തിൽ നിന്ന് പടച്ചു, അതിൽ നിന്നാണ് അള്ളാഹു അതിന്റെ ഇണയെ പടച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ആ ദമ്പതികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചു. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു റബ്ബിനെ കൊണ്ടാണോ, റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, രക്തബന്ധങ്ങൾ, അതും നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തിന്റെ അവസാനത്തിൽ ഓതിക്കേൽപ്പിച്ചത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനമായി അവതരിപ്പിച്ചത് എന്താ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല കാന അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു റഖീബ, റഖീബാകുന്നു. റഖീബ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ മുഴുവൻ പ്രവൃത്തികളും നിങ്ങളുടെ മുഴുവൻ വാക്കുകളും നോക്കിക്കാണുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ്. ഷദീദുൽ മുറാഖബ ലിജമീഇ അഖ്വാലിക്കും വ ആമാലിക്കും ഫഹുവ യറാഹ വ യഅലമുഹ വ സയുഹാസിബുക്കും അലൈഹ യൗമൽ ഖിയാമ. അല്ലാഹു ഷദീദുൽ മുറാഖബയാണ്, അങ്ങേയറ്റം തികഞ്ഞ നിരീക്ഷണ ഉള്ളവനാണ് നിങ്ങളുടെ മുഴുവൻ പ്രവൃത്തികളും നിങ്ങളുടെ മുഴുവൻ വാക്കുകൾക്കും. അള്ളാഹു അത് കാണുന്നു, അള്ളാഹു അത് അറിയുന്നു. അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിചാരണ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് റഖീബായ അള്ളാഹു നിങ്ങൾക്ക് മേൽ നിരീക്ഷകനാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ എന്നാണ്. അള്ളാഹു എല്ലാ സംഗതികൾക്കും റഖീബാണ്, അള്ളാഹു മേൽനോട്ടം വഹിക്കുന്നവനും നിരീക്ഷകനുമാണ് എന്നിവിടെ ഉണർത്തുന്നു. അപ്പോ എന്താ ഈ ഒരു നാമം നമ്മളെ അറിയിക്കുന്നത്? ഈ നാമം നമ്മളെ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണം. അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കണം, അത് കാതിന് ഇമ്പമുള്ള ഒരു നാമമായതുകൊണ്ടല്ല ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആവർത്തിച്ച് കേൾപ്പിച്ചത്. പിന്നെയോ ആ നാമം അത് തേടുന്നത്, അത് അർത്ഥമാക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു മാനയാണ്, ആശയമാണ്. അത് താല്പര്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ നാമത്തിന്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ടാൽ അതാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള ഒരു ഹീനശ്രമം നടന്നത് മക്കൽ ഫതഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുദാല ഇബ്നു ഉമൈർ അല്ലൈസി എന്ന് പറയുന്ന വ്യക്തി മക്കൽ ഫതഹായപ്പോ മക്കയിലേക്ക് വന്നു, ബനു ലൈസ് ഗോത്രക്കാരനാണ്. ഫുദാല ഇബ്നു ഉമൈർ അല്ലൈസി വന്നത് എല്ലാ ആളുകളും വന്നതുപോലല്ല, മൂപ്പര് മൂപ്പരുടെ പാർശ്വത്തിൽ ഒരു കടാര കരുതിയാണ് വന്നത്. എന്തിനാ കടാര കരുതി വന്നതെന്നറിയോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കി, മുശ്രിക്കുകളുടെ ചിറകുകൾ എരിയപ്പെട്ടു, മേൽക്കോയ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ഇയാൾ വരുമ്പോ അയാളുടെ മനസ്സ് മന്ത്രിക്കുന്നത് മുഹമ്മദിനോടൊപ്പം കഅബ തവാഫ് ചെയ്യാം. സല്ലല്ലാഹി അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോ നബിയോടടുക്കണ സമയത്ത് ഈ ആയുധം വെളിയിലെടുത്തിട്ട് റസൂലുള്ളാഹിനെ കുത്താനാണ്, കഴിഞ്ഞല്ല അപ്പൊ കാര്യം. അതായിരുന്നു ഫുദാല ഇബ്നു ഉമൈർ അല്ലൈസിയുടെ മനസ്സിൻ്റെ വിചാരം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അയാൾ തവാഫ് ചെയ്യാണ്, നബിയോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ഫുദാല, നിങ്ങൾ ഫുദാലയാണോ എന്ന് ചോദിച്ചു ആ വ്യക്തിനോട്. അപ്പൊ അയാൾ പറഞ്ഞു, ഫുദാല, ഞാൻ റസൂലുള്ളാഹി ഫുദാലയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാദാ കുന്ത തുഹദ്ദിസു ബിഹി നഫ്സക, ഫുദാല, നിങ്ങൾ എന്താണ് നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ആത്മകഥം നടത്തിക്കൊണ്ടിരുന്നത്? എന്താ ആത്മകഥം? അവസരം കിട്ടുമ്പോൾ റസൂലുള്ളാഹിനെ കത്തിയെടുത്ത് കുത്താനാണ്. എന്താണ് നിങ്ങളുടെ ആത്മകഥം? അപ്പൊ ഫുദാല പറയാണ്, ലാ ഷൈ, കുൻതു അദ്കുറുല്ലാഹ്, ഒന്നുമില്ല, ഞാൻ ദിക്റല്ലേ, ഞാൻ ദിക്റിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് ഫുദാല പറഞ്ഞു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാ, ഫുദാല, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി, പാപമോചനത്തിന് തേടിക്കോളി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ കൈ ഈ ഫുദാലയുടെ നെഞ്ചിൽ അമർത്തി വെച്ചു. അതോടുകൂടി നബിയോടുള്ള കോപത്താൽ വന്നതാണ് ഈ മനുഷ്യൻ. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ദേഷ്യത്താൽ പക പോക്കാൻ ആയുധയിട്ട് വന്നതാ. അപ്പൊ ആ മനസ്സ് ഉമിത്തി മനസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഷറഫാക്കപ്പെട്ട കൈ ഫുദാലയുടെ നെഞ്ചിൽ വെച്ചപ്പോൾ, ഫസഖന ഖൽബു, ഫുദാലയുടെ മനസ്സ് തണുത്തു, അടങ്ങി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി. എന്താ ഫുദാല പറയുന്നത്? വല്ലാഹി മാ റഫഅ യദഹു അൻ സദരി ഹത്താ മാ മിൻ ഖൽഖില്ലാഹി ഷൈഉൻ അഹബ്ബു ഇലയ്യ മിൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചിൽ നിന്ന് കൈയ്യണ്ട് വലിച്ചപ്പോ, അതോടുകൂടി അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരു പടപ്പുമില്ല നബിയോളം എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്കിഷ്ടം, അതോടുകൂടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായി എന്ന് ഫുദാല പറയുന്നു. ചരിത്രം തുടർത്തി പറയേണ്ടി, ഈ ഫുദാല എന്ന് പറഞ്ഞാൽ ബനു ലൈസിൽ ഒരു കോമാളിയായിരുന്നു, സ്ത്രീകളോടൊത്ത് സല്ലപിക്കുകയും ശൃംഗരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ അയാൾ മടങ്ങുകയാണ് ബനു ലൈസിൽ. അപ്പോ അവളെ ഒരു സ്ത്രീ ഫുദാലയെ വിളിച്ചു, എന്നിനെ അടുത്തിരുന്ന് വർത്തമാനം പറയാൻ. അപ്പൊ ഫുദാല ഇങ്ങനെ പ്രതികരിച്ചു എന്നാണ്, ഖാലത് ഹലുമ്മ ഇലൽ ഹദീസി ഫഖുൽതു ലാ യദ അലൈക്കില്ലാഹു വൽ ഇസ്ലാമു അവമാ റഅയ്ത മുഹമ്മദൻ വജുനൂദഹു بالفتح يوم تكسر الاصنام لرأيت نور الله اصبح بينا والشرك يغشى وجهه الاظلام. എന്താ പറയുന്നത്? قالت هلم الى الحديث, അവൾ പറയാണ്, വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം. فقلت, ഫുദാല പറയാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ വരൂല. يأبى عليك الله والاسلام, അല്ലാഹും ഇസ്ലാമും അത് വിസമ്മതിക്കുകയാണ്. ഇതുവരെ എന്താ? മക്കം ഫത്തഹ് വരെ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി സല്ലല്ലാഹി അലൈഹി വസല്ലം അയാൾ പോകുന്നത് വരെ ഫുദാല തമ്മാടിയാണ്, വൃത്തികെട്ട മനുഷ്യനാണ്, ശൃംഗാരത്തിനും സല്ലാപത്തിനൊക്കെ റെഡിയാണ്. അങ്ങനെയാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ പറയണം, ഇനി വരൂല സംസാരത്തിനും സല്ലാപത്തിനും, അള്ളാഹുവും ഇസ്ലാമും ഇതൊക്കെ വിസമ്മതിക്കുന്നു എന്ന് ഫുദാല പറഞ്ഞു. എന്നിട്ട് പറയണം, അവമാ റഅയ്ത മുഹമ്മദൻ വജുനൂദഹു, മുഹമ്മദും സൈന്യവും, ബിൽ ഫത്ഹി യൗമ തുകസ്സിറുൽ അസ്നാമു, മക്കം ഫത്ഹിന്റെ നാളിൽ വിഗ്രഹങ്ങൾ ഉടക്കപ്പെടുകയാണ്. അന്ന് ലറായിത്ത നൂറല്ലാ അസ്ബഹ ബൈന അല്ലാഹുവിന്റെ പ്രകാശം അത് വളരെ വ്യക്തമായി. വശ്ശിർക യഖ്ഷ വജ്ഹുൽ ഇസ്ലാമു, ഷിർക്കിനെ, ഷിർക്കിന്റെ മുഖത്തെ ഇരുട്ട് മൂടിപ്പൊതിയുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫുദാല ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ പൂർവ്വകാലത്തെ ആ തരവഴി അരുതായ്മ അതിലേക്ക് ഫുദാല പോയില്ല. ഇവിടെ ഞാൻ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, നമ്മൾ അള്ളാഹുവിന്റെ റഖീബ് എന്ന പേര് മനസ്സിലാക്കുമ്പോൾ എന്താണ് ആ പേര് അർത്ഥമാക്കുന്നത്? അള്ളാഹുവിന്റെ സദാ നിരീക്ഷണവും നോട്ടവും സൂക്ഷ്മമായിട്ടുള്ള അറിവാണ്. ഫുദാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്താനുള്ള കടാര തന്റെ പാർശ്വത്തിൽ മറച്ചു വെച്ചാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തവാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്തി കൊലപ്പെടുത്താൻ, നബിയിൽ നിന്ന് കണ്ണ് വെട്ടിക്കാനും കൺമറക്കാനും ഫുദാലക്ക് സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയച്ച അള്ളാഹു വല്ലാഹു യാസിമുക മിനന്നാസ്, പ്രവാചകരെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കും എന്ന് പ്രവാചകനോട് വാക്കുകൊടുത്ത മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ റഖീബാണ്. ആ റഖീബായ അള്ളാഹുവിൽ നിന്ന് കടാര മറച്ചു പിടിക്കാനും കത്തി ഒളിപ്പിച്ചു വെക്കാനും ആർക്ക് സാധിക്കും? മാത്രമല്ല ഫുദാലയുടെ മനസ്സിന്റെ മന്ത്രം അത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തണം എന്നുള്ളതാണ്, കൊലപ്പെടുത്തണം എന്നുള്ളതാണ്. നബിയോട് അയാൾ പറയുന്നത് എന്താ? ഞാൻ ദിക്ര് ചൊല്ലാണ് എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം അസ്തഗ്ഫിറുള്ള പറയാണ് ഞാൻ എന്നാണ്. അപ്പൊ റസൂലുള്ള പറയാണ് ഇസ്തഗ്ഫിറില്ലാന്ന് തന്നെ പറഞ്ഞോ? പക്ഷെ റസൂലുള്ള നെഞ്ഞത്തവിടെ കയ്യച്ച്. അപ്പൊ ആ തപിക്കുന്ന മനസ്സ് തടുത്തു, പിടക്കുന്ന ദേഷ്യത്താൽ ഇളകുന്ന മനസ്സ് ഒതുങ്ങി, അങ്ങനെ ഫദാല ഇസ്ലാം സ്വീകരിച്ചു. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് മനസ്സിലായത്? തിരുനബി അവന്റെ നെഞ്ചിൽ എന്തിനാ കൈവച്ചത്? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ബോധനാണ്. അത് അള്ളാഹു അറിഞ്ഞു, അവനെ നിരീക്ഷിച്ചു, മനസ്സിലാക്കി. അതിൽ പിന്നെ റസൂലുള്ളാഹി നൽകിയ വഹയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല റഖീബ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒളിപ്പിച്ചാലും ആളുകൾ മറച്ചാലും ആളുകൾ ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് വിജനതയിൽ ചെയ്താലും അതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അൽ മുറാഖബത്തു ദവാമു ഇൽമിൽ അബ്ദി വതയഖ്ഖുനുഹു ബിത്തിലാഇൽ ഹഖ്ഖി സുബ്ഹാനഹു അലാ ദാഹിരിഹി വബാത്തിനി. ഒരു ദാസൻ ഹഖായ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അകവും പുറവും നോക്കിയറിയുന്നു എന്നുള്ള ഉറപ്പും ദാസന്റെ ദൃഢമായ അറിവുമാണ് മുറാഖബത്ത്. മുറാഖബത്ത് അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ നമ്മൾ ഭയക്കണം. എങ്ങനെ ഭയക്കണം? തന്റെ അകവും പുറവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുകയും അതിന് അള്ളാഹു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു എന്ന നിലക്ക് അറിയണം. അതാണ് റഖീബ് എന്നുള്ളതായ നാമം തേടുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അബു മുഹമ്മദുൽ അന്തുലൂസി മകന് നൽകിയ ഒരു വസീയത്തുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ വസീയത്ത്. ആ വസീയത്തിൽ അബു മുഹമ്മദുൽ അന്തുലൂസി രണ്ട് വരി കവിത തന്റെ മകന് പകർന്നു കൊടുത്തത് ചരിത്രത്തിൽ കാണാം. എന്താ കവിത? وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കാണ്, وإذا خلوت بريبة في ظلمة, മകനെ ഇരുട്ടിൽ രാത്രി ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരുന്നാൽ, വന്നസുദാഴിയത്തിനിലത്തുകയാനി, അതിക്രമം പ്രവർത്തിക്കുവാൻ നിന്റെ മനസ്സ് നിന്നെ മാടി വിളിക്കുകയും ചെയ്താൽ, ഫസ്തഹീമിൻ നദറിൽ ഇലാ, നീ ഇരുട്ടിലാണ്, ആരും കാണുന്നില്ല, തെറ്റ് ചെയ്യാനുള്ള പ്രേരകം മനസ്സിന്റെ വിളി ഇതൊക്കെ വരുമ്പോ ഫസ്തഹീമിൻ നദറിൽ ഇലാ, ഇലാഹിന്റെ നോട്ടം അതിനെ തൊട്ട് നീ ലജ്ജിക്ക്. വഖുല്ലഹ, നീ തെറ്റിന് നിന്നെ മാടി വിളിക്കുന്ന നിന്റെ മനസ്സിനോട് പറ, ഇരുട്ട് പടച്ച അള്ളാഹു എന്നെ നോക്കിക്കാണുന്നു എന്ന് നീ ആ മനസ്സിനോട് പറ എന്നാണ്. കണ്ട, അപ്പൊ ഇരുട്ടിലാണെങ്കിലും കൂരാക്കൂരിട്ടിലാണെങ്കിലും തമസിന്റെ കാളിമയിലാണെങ്കിലും ആ കാളിമയെ പടച്ച ഇരുട്ടിനെ പടച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇരുട്ടിനെ ഭേദിച്ചെല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇതാണ് അബു മുഹമ്മദ് അൽ അന്തുലൂസി തന്റെ മകന് നൽകിയതായ വസീയത്ത്. ഒരിക്കലൊരു സാഹിത്യകാരൻ സാലബുൽ അദീബ് എന്ന് പറയും, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അടുക്കൽ പ്രവേശിച്ചത് ഇമാം അഹമ്മദിന്റെ ചരിത്രത്തിൽ കാണാം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അയാളോട് ചോദിച്ചു, മൻ അൻസ്, ആരാണ് നിങ്ങൾ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു സാഹിത്യകാരനാണ്, എനിക്ക് കവിത അറിയാം. അപ്പൊ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ ആ കവിത ഒന്ന് ചൊല്ലി. അപ്പോ കവി സാഹിത്യകാരൻ രണ്ട് വരി കവിത ചൊല്ലി. എന്താ കവിത? ഇദാമാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫലു സാഅതൻ വലാ അന്നമാ തുഖ്ഫ അലൈഹി യഗീബു. എന്താ ഇദാമാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒരിടത്ത് ഒരു ദിനം ഒഴിഞ്ഞിരുന്നാൽ ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു, ഞാൻ തനിച്ചാണ് എന്ന് നീ പറയല്ലേ. വലാക്കിൻ കുൽ അലയ്യ റഖീബു, നീ പറയേണ്ടത് ഞാൻ ഒഴിഞ്ഞിരുന്നാലും എന്റെ മേൽ നിരീക്ഷകനായിട്ട് ഒരാളുണ്ട് എന്ന് നീ പറ. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സാഅതൻ, അള്ളാഹുവിനെ കുറിച്ച് നീ വിചാരിക്കല്ലേ അള്ളാഹു ഒരു നിമിഷമെങ്കിലും അശ്രദ്ധനാകുമെന്ന്. വലാ അന്നമാ തുഖ്ഫ അലൈഹി യഗീബു, മാത്രമല്ല അള്ളാഹുവിനെ തൊട്ട് ഒളിപ്പിച്ചു വെക്കപ്പെടുന്നത് ഒരിക്കലും അള്ളാഹുവിന് മറയൂല, അദൃശ്യമാകൂല. അപ്പൊ നീ ഒഴിഞ്ഞിരുന്നാൽ ഞാൻ ഒറ്റക്കൊള്ളും, നീ പറയണ്ട. പിന്നെയോ റഖീബായ അള്ളാഹു നിരീക്ഷകനായിട്ടുണ്ട് എന്ന് നീ പറ. ഒരു നിമിഷമെങ്കിലും അള്ളാഹു നിന്നെ തൊട്ട് അശ്രദ്ധനാവൂല. നീ പാത്തു വെക്കുന്നത്, ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹുവെ തൊട്ട് മറയുകയുമില്ല എന്നർത്ഥം വരുന്ന കവിതയാണ് സാഹിത്യകാരൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഓതിക്കൊടുത്തത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എഴുതുകയായിരുന്നു, എഴുത്തുകോലും പുസ്തകവും മാറ്റിവെച്ച് കഥകടച്ച് റൂമിലെത്തി. കവി പറയുന്നത്, സാഹിത്യകാരൻ പറയുന്നത്, പിന്നെ ഞാൻ കേട്ടത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ കരച്ചിലായിരുന്നു എന്നാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ കരച്ചിലായിരുന്നു എന്നാണ്. എന്താ കരയാൻ മാത്രം സാഹിത്യകാരൻ പറഞ്ഞുകൊടുത്തത്? സാഹിത്യകാരൻ പറഞ്ഞുകൊടുത്തത് അള്ളാഹു റഖീബാണ് എന്നുള്ള വിവര. ഒഴിഞ്ഞിരുന്നാൽ, ഒറ്റക്കായാൽ, തനിച്ചായാൽ, ഞാൻ തനിച്ചാണ് ഇനി എല്ലാം ആകാം എന്ന് വിചാരിക്കണ്ട. പിന്നെയോ അലയ്യ റഖീബു, എന്റെ മേൽ ഒരു നിരീക്ഷകനായ അള്ളാഹു ഉണ്ട് എന്നുള്ളത് പറയാനാ പറഞ്ഞത്. ഇന്ന് ഈ ഒരു ബോധം മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. എന്താ ഇന്ന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായതോടുകൂടി മനുഷ്യന്മാരുടെ വിരൽത്തുമ്പിൽ സ്പർശനങ്ങൾ മനുഷ്യന്മാർക്ക് കൊണ്ടെത്തിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യങ്ങളായി. അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ എന്തൊക്കെ വിഭവങ്ങളും വിഷയങ്ങളുമാണ് എത്തുന്നത്? മുണ്ടിട്ട് മൂടിയാൽ നാണം മാറാത്ത രീതിയിലുള്ളതായ ദൃശ്യങ്ങൾ ആളുകൾ കാണുകയാണ്. അതും കയ്യിലുള്ള യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, അത് സജീവമായാൽ പലവിധ ദൃശ്യങ്ങൾ മനുഷ്യരുടെ കൺമുമ്പിൽ തെളിയുന്നു. മനുഷ്യർ അതിൽ കണ്ണു നട്ട് ആസ്വാദകരായി, വികാര വിജൃംഭിതരായി, ധാർമ്മികത തകർന്ന് അധാർമ്മികതയുടെ ശവപ്പറമ്പുകളിലേക്ക് കൂപ്പുകുത്തുന്നതായ സ്ഥിതികളാണ് സംജാതമാകുന്നത്. അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധം മനുഷ്യരുടെ ആത്മീയതയെ വളർത്തിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? സംഭവിക്കൽ ധാർമ്മിക തകർച്ചയാണ്. മനുഷ്യരുടെ ഭൗതിക ജീവിതത്തിന്റെ ഗുണം കെട്ട് പാരത്രികതയിൽ നഷ്ടം പേറുന്നതായ സ്ഥിതിവിശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു തിരുമൊഴി സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ തിരുനബി പറയാണ്? ലഅലമന്നഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ചിലരെ എനിക്കറിയാം, ഞാൻ അറിയുക തന്നെ ചെയ്യും. എന്താ ആ ഉമ്മത്തികളുടെ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളെ കുറിച്ച് പറയണം. യഅതൂന യൗമൽ ഖിയാമ, അവർ അന്ത്യനാളിൽ വരും. ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ ബീദൻ, തിഹാമയിലെ പർവ്വതങ്ങൾ, വെളുത്ത പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾക്ക് സമാനമായി സൽപ്രവർത്തികളുമായിട്ട് എന്റെ ഉമ്മത്തികളിൽ ചിലർ വരും അന്ത്യനാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അന്ത്യനാളിൽ വരും. വരുമ്പോ അവര് ശൂന്യഹസ്തരല്ല. പിന്നെയോ തിഹാമ എന്നാണ് അറിയപ്പെട്ട നാടാ അല്ലെ, ഹിജാസ്, നജിദ്, തിഹാമ, യമൻ, ഇങ്ങനെ പല നാടുകളില്ലേ അറേബ്യൻ ഉപദ്വീപിൽ. അതിൽ തിഹാമയിൽ നീണ്ട പർവ്വത നിരകളാണ്, വെളുത്ത പർവ്വത നിരകൾ. ആ പർവ്വതങ്ങൾക്ക് സമാനമായി സൽപ്രവർത്തികളുമായിട്ട് അന്ത്യനാളിൽ ആളുകൾ വരും. എന്നിട്ടോ പുണ്യങ്ങളേറെ ഏറ്റിച്ചുമെന്നാണ് പരലോകത്ത് വരുന്നത്. പക്ഷെ മൻസൂറ, ആ സൽപ്രവർത്തികളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനു വ തആല തൂളികളാക്കി പൊടിയാക്കി പറപ്പിച്ചു വിടുന്നതാണ്. അള്ളാഹു സ്വീകരിക്കൂല. ധാരാളം കർമ്മങ്ങളായിട്ട് വരുമ്പോഴും അള്ളാഹു അതിനെ പറത്തിവിടും. അപ്പൊ സൗബാൻ റളിയല്ലാഹു തആല അനു, സൗബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ്. ആ സൗബാൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, സിഫ്ഹും ലന, അവരെ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് വർണ്ണിച്ചാലും, ജല്ലിഹിം ലന അല്ലാ നകൂന മിൻഹും, അവരെ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, വ്യക്തമാക്കി തരും. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പറഞ്ഞുതരാൻ പറയുന്നത്, അവരുടെ വിശേഷണം പറഞ്ഞുതരാൻ പറയുന്നത്. തിഹാമയുടെ മലകളോടം പർവ്വ പുണ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല വിഗണിക്കുന്ന, അവരുടെ സൽപ്രവൃത്തികൾ അള്ളാഹു പറത്തിവിടുന്ന ദുസ്ഥിതി പരലോകത്തുണ്ടാകുന്ന ആളുകളെ പറഞ്ഞുതരാൻ പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ ബ്രദേഴ്സ്, സഹോദരങ്ങൾ തന്നെയാണ്. ഓ മിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. വയഖുദൂന മിനല്ലൈലി കമാ തഖുദൂൻ, നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നമസ്കരിക്കുന്നവരാണ്. വലാക്കിന്നഹും, പക്ഷെ അവർ അഖ്വാമുൻ, എങ്ങനെയുള്ള ആളുകളാണ്, ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹകുഹ, അല്ലാഹു ഹറാമാക്കിയത് അതുമായിട്ട് അവർ ഒഴിഞ്ഞിരുന്നാൽ, ഇൻതഹകുഹ, ആ ഹറാമുകൾ അവർ യഥേഷ്ടം പ്രവർത്തിക്കും. രാത്രി നിസ്കരിക്കുന്ന, രാത്രിയിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന, രാത്രിയിൽ റുക്കുഉം സുജൂദൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അവർ ഹറാമുകളുമായിട്ട് ഒഴിഞ്ഞിരുന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് നിയന്ത്രണമല്ല, കൃത്യതല്ല. അവർ ഇൻതഹകുഹ, ഹറാം അത് യഥേഷ്ടം പ്രവർത്തിക്കുന്ന ആളുകളാണ്, അങ്ങനെയുള്ളവരാണ് ഈ വിഭാഗം ആളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ സഹോദരന്മാരെ, നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞാൽ, നമ്മൾ തനിച്ചായാൽ, ഹറാമുകളിൽ നമ്മൾ, ഹറാമുകളുടെ മുമ്പിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ, ആ ഹറാമിനെ തൊട്ട് നമ്മളെ പിറകിലേക്ക് വലിക്കുന്നത്, നമ്മളുടെ കണ്ണിനെ തടയുന്നത്, നമ്മളുടെ വിരൽത്തുമ്പുകളെ നിയന്ത്രിക്കുന്നത് ഏത് വികാര, അത് പടിഞ്ഞാറിനുള്ള നിയമത്തിന്റെയും അതേപോലെ തന്നെ നിയമപാലകരുടെയും ശിക്ഷകളുടെയും ഒക്കെ പേടിയിലുള്ള ആരി വികാരമല്ല. പിന്നെയോ വികാരം പടച്ചോൻ കാണുന്നുണ്ട്, അല്ലാഹു നോക്കുന്നുണ്ട്, പടച്ചോന്റെ നിരീക്ഷണത്തിലാണ് ഞാനുള്ളത് എന്നുള്ള വികാരം, അത് മുഖ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പാൽക്കാരി പെണ്ണ് മകളോട് പാലിൽ വെള്ളം പാരാൻ പറഞ്ഞപ്പോ ഉമ്മാക്ക് പേടി ഉമറിനെയാണ്. ഉമർ വിളംബരം നടത്തിയിട്ടുണ്ട് പാലിൽ വെള്ളം കലർത്താൻ പാടില്ല, ഉമ്മാന്റെ പേടി അതാ. പക്ഷേ മകള് ചോദിക്കുകയാണ്, ഫഅയ്ന റബ്ബു ഉമർ, ഉമ്മ ഉമറിന്റെ റബ്ബ് എവിടെ? എപ്പോഴാണ് ഈ ചോദ്യം? ഫജറിന്റെ വേളയിലാണ്, ഉമർ പട്ടണത്തിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സമയത്താണ്. ഉമറിന്റെ റബ്ബ് എവിടെ? അത് ഉമർ കേട്ടില്ലേ? ആ സ്ത്രീയെ ഉമർ അനുമോദിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബിലാലിന്റെ പെണ്ണായി, വധുവായി ആ പെണ്ണ് ആദരിക്കപ്പെട്ടു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയുടെ വിശ്വാസം, അതാണ് അവരെ ആദരിച്ചത്, അവിധം ബഹുമാനിച്ചത്. ആ മഹദിയുടെ സന്താന പരമ്പരയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പൂജാതനാണ്. അബ്ദുള്ളാഹി ഇബ്നു ദീനാർ പറയണം, ഖറജ്തു മഅ ഉമർ ഇബ്നു അൽഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ മക്കത്ത ഫഅറസ്നാ ഫി ബാദി തരീഖ്. ഉമറിനോടൊപ്പം ഞങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു മദീനയിൽ നിന്ന്. അങ്ങനെ കുറച്ച് പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വഴിയിൽ വിശ്രമിക്കാനിരുന്നു. ആ സമയം ഫൻഹദർ അലൈഹി റായി മിനൽ ജബൽ, പർവ്വതത്തിൽ നിന്ന് ഒരു ഇടയൻ മലയിറങ്ങി വന്നു. അപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉമർ ആ ഇടയനോട് ചോദിച്ചു, ബിയനി ശാത്ത മിൻ ഹാദിയിൽ ഖനം, ഓഹ് വലിയ ആട്ടിൻ പറ്റാണല്ലോ, ഒരാടിനെ വിൽക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആ ഇടയൻ പറയാണ്, ഇന്നീ മംലൂക്ക്, ഞാനൊരു അടിമയാണ്, ഈ ആടുകളുടെ ഉടമയല്ല. അപ്പൊ ഉമർ പറഞ്ഞു കൊടുക്കാണ്, കുല്ലി സയ്യിദിക് അകല ഹസീദ്, ആടുകളുടെ ഉടമ നിന്റെ യജമാനം വന്നാൽ ചെന്നായി തിന്നു എന്ന് പറഞ്ഞളാ, കുറെ ആടില്ലേ, ഒരാടിനെ ചെന്നായി തിന്നു എന്ന് പറഞ്ഞേക്ക്. അപ്പൊ ഇടയൻ പറയാണ്, ഫഅയ്നല്ലാ, അല്ലാഹു എവിടെ? യജമാനോട് അത് പറയാ, ചെന്നായി തിന്ന്, പിന്നെ സിംഹം തിന്ന്, ആളുകൾ തട്ടിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അള്ളാഹിനോട് എന്ത് പറയും? ഇതാണ് ഇടയന്റെ ചോദ്യം. ഉമർ കരഞ്ഞു. ഉമർ, ഈ ഇടയൻ അത് ഉമറിന് തരാനോ യജമാനോട് കളം പറയാനോ പഠിപ്പിച്ചതല്ല. പിന്നെയോ, ഉമർ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്, പ്രജകളുടെ അമാനത്തിനെ കുറിച്ചുള്ള ബോധവും സൂക്ഷ്മതയും അറിയാൻ വേണ്ടിയിട്ട് ഉമറിന്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു അത്. ഉമർ എന്താ ചെയ്തത്? ഈ അടിമയെ അയാളുടെ യജമാനിൽ നിന്ന് വിലക്ക് വാങ്ങി, എന്നിട്ട് അടിമയെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. നീ ഈ അടയനല്ല, ഇനി നീ അടിമയല്ല, സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമർ പറഞ്ഞൊരു വചനമുണ്ട്, അതെന്താ? ആതൈതുക ഫിദ്ദുന്യ ആതഖത്ക ഫിദ്ദുന്യ ആതഖത്ക ഫിദ്ദുന്യ ഹാദിഹിൽ കലിമ വഅർജു അൻ തുഅതിഖക ഫിൽ ആഖിറ. ആ ഇടയനോട് ഉമർ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഈ വചനമാണ് ഈ ദുനിയാവിൽ നിങ്ങളെ മോചിപ്പിച്ചത്. ഏത് വചനം? ഫഅയ്നല്ലാ, അല്ലാഹു എവിടെ എന്നുള്ള വചനം ഉണ്ടല്ലോ, അതാണ് ദുനിയാവിൽ നിങ്ങളെ മോചിപ്പിച്ചത്, സ്വതന്ത്രനാക്കിയത്. പരലോകത്ത് നിങ്ങൾ ഈ പറഞ്ഞ വചനം നിങ്ങളെ പരലോകത്ത് മോചിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു എന്ന് ആ ഇടയനോട് ഉമർ പറയണ്ടായി എന്നുള്ളതാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഒരു തെറ്റ് ചെയ്യാൻ, ഒരു വേണ്ടാത്തരം പ്രവർത്തിക്കാൻ ആ ഒരു ഇടയന് പ്രചോദനമായ വികാരം, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ളതായ ബോധമാണ്. എങ്ങനെയുള്ള ബോധം? അല്ലാഹു എവിടെ? അയിൻ അല്ലാ എന്ന് ചോദിച്ചാൽ അല്ലാഹു എവിടെ? അല്ലാഹു വിസമ, അല്ലാഹു വാനങ്ങൾക്ക് മീതയും. അള്ളാഹുവിന്റെ മഹിതമായ ദാത്തുകൊണ്ട് അള്ളാഹു അവന്റെ മഹത്വമേറിയ സിംഹാസനത്തിന് മീതയാണെങ്കിലും അള്ളാഹു അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അള്ളാഹു അവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നോട്ടത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും ഒരാളും മുക്തനല്ല, മോചിതനല്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, യനാലുൽ അബ്ദു അൽ ജന്നത ബി ഖംസതി ഉമൂർ, അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ദാസന് സ്വർഗം നേടാനാവുക. അഞ്ച് കാര്യങ്ങൾ കൊണ്ട്. ഏതാണ് അഞ്ച് കാര്യം? ഒന്ന്, ഇസ്തിഖാമത്തു ലൈസ ഫിഹാ റൗഹാൻ, നേർജീവിതം, വളവും വക്രതയില്ലാത്ത തെറ്റാത്ത നേർജീവിതം. വജ്തിഹാദു ലൈസ മഅഹു സഹ്, മറവിയില്ലാതെ കഠിനാധ്വാനം. വമുറാഖബത്തുല്ലാഹ് ഫിസ്സിർരി വൽ അലൻ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധം, അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധം. വന്തിവാറുൽ മൗത്ത് വത്തഅഹബുല, മരണത്തെ പ്രതീക്ഷിക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. വമുഹാസബത്തു നഫ്സിക് ഖബ്ല അൻ തുഹാസബ്, വിചാരണക്ക് മുമ്പ് സ്വന്തത്തെ വിചാരണ നടത്തുക. ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാനാകും എന്നാണ് ദിന്നൂൻ അൽ മിസ്രിയെ പോലുള്ളതായ പൂർവ്വകാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, ഇസ്തിഖാമത്ത്, നേർജീവിതം. രണ്ട്, പുണ്യപ്രവൃത്തിയിലുള്ള അമിതാധ്വാനം. മൂന്ന്, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു റഖീബാണ്, അവന്റെ നിരീക്ഷണമുണ്ട് എന്നുള്ള ബോധം. മരണത്തെ പ്രതീക്ഷിക്കുക, മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഒരാൾ സ്വന്തത്തെ വിചാരണ നടത്തുക. ഈ അഞ്ച് കാര്യങ്ങൾ ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾ അതിനാൽ സ്വർഗം നേടും എന്ന് പൂർവികരായ നമ്മളുടെ സച്ചരിതൽ വസീയത്തായിട്ട് പറയാറുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ അർറഖീബ് എന്നുള്ള നാമം, അത് തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഉണർത്തുന്നത്. നമ്മളുടെ പുരുഷായുസിൽ നമുക്കും ഈ നാമവും അതിന്റെ തേട്ടവും പ്രചോദനമാകേണ്ടതുണ്ട്, സൽപ്രവൃത്തികൾക്ക് പ്രേരണയാകേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന്, തെറ്റിൽ നിന്ന് നമുക്ക് കൂച്ചു വിലങ്ങിടുവാൻ ഈ പേര്, അതിന്റെ ആശയം നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. ആവർത്തിച്ചുള്ള ഉപദേശ നിർദ്ദേശങ്ങളിൽ നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഒരു നാമമാണ് റഖീബ് എന്നുള്ളത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അള്ളാഹു എല്ലാ സംഗതികൾക്കും വസ്തുക്കൾക്കും റഖീബാണ്, നിരീക്ഷകനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയിൽ തിരുനബി അള്ളാഹുവിന്റെ അർറഖീബ് എന്ന നാമം വന്ന വചനം ഓതുന്നുണ്ട്. എവിടെയാണത്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖതീബൻ ബിമൗഇള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാസംഗികനായി എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം ഒരു സാരോപദേശമാണ്, മൗഇളത്താണ്. ഫഖാൽ, തിരുനബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും തുഹ്ഷറൂന ഇലല്ലാഹ് ഹുഫാതൻ ഉറാതൻ ഗുർല. റസൂലുള്ളാഹിന്റെ സാരോപദേശം എന്താ? ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് ഇന്നക്കും തുഹ്ഷറൂന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെ? ഹുഫാതൻ ഉറാതൻ ഗുർല, നഗ്നപാദരായി, നഗ്നതയുടുത്ത്, ചില കർമ്മം പോലും നിർവഹിക്കപ്പെടാത്ത രീതിയിലായിരിക്കും നിങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക. മഹ്ഷറ വൻസഭയിലേക്കുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അതിനെക്കുറിച്ചാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് റസൂലുള്ള ഓതി, കമാ ബദഇന അവ്വല ഖൽഖിൻ ഉഈദു വഅദൻ അലൈന ഇന്നാ കുന്നാ ഫാഇലീൻ, ആദ്യ തവണ മനുഷ്യരെ നാം സൃഷ്ടിച്ചതുപോലെ മനുഷ്യരെ നാം മടക്കും. വാഅദൻ അലൈന, അള്ളാഹു പറയാണ് ആദ്യ തവണ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ നാം മനുഷ്യനെ മടക്കുമെന്നുള്ളത് നമ്മളുടെ മേൽ അള്ളാഹു പറയാണ് വാഗ്ദാന വിഷയമാണത്, അള്ളാഹു സ്വീകരിച്ച കരാറാണ്. ഇന്നാ കുന്ന ഫാഇലീൻ, നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മളെ അള്ളാഹുവിലേക്ക് പുനഃസൃഷ്ടി നടത്തിയിട്ട് മടക്കിക്കൊണ്ടിരും എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ പറയാണ്, അലാ വഇന്ന അവ്വലൽ ഖലായിഖ് യുക്സ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, നഗ്നതയുടുത്ത് നഗ്നപാദരായി, ചില കർമ്മം പോലും നിർവഹിക്കപ്പെടാത്ത വിധം ആദം സന്തതികൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ടാൽ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമേ ആയിരിക്കും. എന്നിട്ട് തിരുനബി പറയാണ് ഉപദേശത്തിൽ തുടർച്ചയാണ്, അല അറിയുക, വഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ചില ആളുകൾ കൊണ്ടുവരപ്പെടും. ഫയുഖദു ബിഹിം ദാത ശിമാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അവരെ കൊണ്ടുവരും, പക്ഷെ അവരെ ഇടതു ഭാഗത്തേക്ക് എടുക്കപ്പെടും. ഫഅഖൂൽ, അപ്പൊ തിരുനബി പറയും, യാ റബ്ബ് അസ്ഹാബി, റബ്ബേ എന്റെ അനുചരന്മാരാണല്ലോ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗദിലേക്ക് നിങ്ങളെ എല്ലാവരെയും മുൻകടന്നെത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹൗസിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മത്തികൾ വരും. അപ്പൊ ആ വരുന്ന ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഇടതുഭാഗത്തേക്ക് അവരെ എടുക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയും, എന്റെ ഉമ്മത്തികളാണ്, എന്റെ അനുചരന്മാരാണ്. ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, പ്രവാചകരെ നിങ്ങളുടെ വിയോഗാനന്തരം അവർ ഉണ്ടാക്കിയ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ അതെന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്, ഫഅഖൂലു കമാ ഖാല അൽ അബ്ദു സ്വാലിഹ്, എന്റെ ഉമ്മത്തികളിൽ നിന്ന് എന്റെ മുന്നിൽ നിന്ന് എടുക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ ഞാൻ പറയും, അൽ അബ്ദു സ്വാലിഹ് പറഞ്ഞതുപോലെ. അബ്ദു സ്വാലിഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈസാ നബി പറഞ്ഞതുപോലെ ഞാൻ അവിടെ വെച്ച് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം. എന്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? വകുന്തു അലൈഹിം ഷഹീദം മാദും തുഫീഹിം ഫലമ്മ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വാൻ തആല കുല്ലി ഷൈഇൻ ഷഹീദ് ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയണാണ്. ഇതന്നെ ഞാനും പറയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്താ ആയത്തിൽ പറയുന്നത്? വകുന്തു അലൈഹിം ഷഹീദം മാദുംതു ഫീഹിം, അല്ലാഹുവേ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. ഓൻ എന്താ ചെയ്തത് എനിക്കറിയാം. ഫലമ്മ തവഫൈതനി കുൻതർ അൻതർ റഖീബ അലൈഹിം, നീ എന്നെ മരിപ്പിച്ചതിൽ പിന്നെ നീ ആയിരുന്നു അവരുടെ മേൽ നിരീക്ഷകൻ, റഖീബ്. വാൻ താലാക്കുല്ല ഷൈൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയുമായിരുന്നു. ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ ഫൈനഹും ഇബാദുക, അവർ നിന്റെ ദാസന്മാരാണ്. വൈൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് മഗ്ഫിറത്ത് മാപ്പേക്കുകയാണ് എങ്കിൽ ഫൈനക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ അൽ അസീസാണ്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവനാണ്. അൽ ഹകീം, നീ യുക്തിജ്ഞനുമാണ്, ഹിക്മത്തുള്ളവനുമാണ് എന്ന് അർത്ഥം വരുന്ന ഈ ആയത്താണ് ഓതിയത്. ഇവിടെ എന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൽ ഹൗദിൽ നിന്ന് പകർന്നു കൊടുക്കാൻ നിൽക്കുമ്പോൾ, ഉമ്മത്തികൾ വരിയായി വരുമ്പോൾ, ഒരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. അവർക്ക് ഹൗദില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല, ഹൗദില്ല. അവർക്ക് പാനം ചെയ്യാൻ ഹൗദിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുക്കൂല. അവരെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരുനബിയോട് പറയാണ്, നിങ്ങളുടെ കാലശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അപ്പൊ ഞാൻ ഈസാ നബി പറഞ്ഞതാണ് ഞാൻ പറയാന്നാണ്. എന്താ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഞാൻ അവർക്കിടയിൽ ഉണ്ടായപ്പോ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു, പക്ഷെ ഞാൻ മരിച്ചതിൽ പിന്നെ. റസൂലുള്ളാഹി അറിയോ ഉമ്മത്തികൾ എന്താ ചെയ്തത്? അറിയില്ല. അള്ളാഹു നീ ആയിരുന്നു അവരുടെ മേൽ റഖീബ്, അതാണ് നമ്മളുടെ വിഷയം. അള്ളാഹു റഖീബാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. എന്താ റഖീബ് എന്ന് പറഞ്ഞാൽ? ദാസന്മാരുടെ പ്രവൃത്തികൾ, ദാസന്മാരുടെ വാക്കുകൾ, ദാസന്മാരുടെ വിചാരങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നിരീക്ഷിച്ചു, അള്ളാഹു സുബ്ഹാന തആല അറിഞ്ഞു, അതുകൊണ്ട് തെറ്റ് പ്രവർത്തിച്ചവർ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയവർ അവരാരാണെന്ന് മനസ്സിലാക്കി, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് അവരെ എടുത്തു മാറ്റി അവർക്ക് ഹൗദിൽ നിന്നുള്ള പാനം അത് ഹറാമാക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർ-റഖീബ് എന്ന പേര് വന്നതായ ആയത്തുകൾ, അതേപോലെ തിരുമൊഴികൾ, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഈ ഒരു നാമം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മളുടെ ചെയ്തികളിൽ നമ്മൾ അള്ളാഹുവിന്റെ റഖീബ് എന്നുള്ള നാമം ഓർക്കണം. നമ്മളുടെ സൽപ്രവൃത്തികൾ അത് കൃത്യാകല എപ്പളാ? ഇഖ്ലാസോടുകൂടി, നിയത്ത് തെറ്റാതെ, ലോകമാന്യതയില്ലാതെ, നിഷ്കളങ്കവും നിഷ്കപടവുമായി നിർവഹിക്കൽ, അതെങ്ങനെ നമുക്ക് സാധിക്കുക? നമ്മൾ അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധത്തിൽ നിസ്കരിക്കുമ്പോൾ, പുണ്യകർമ്മം ചെയ്യുമ്പോഴാണ്. എങ്ങനെ നമ്മളോട് പറഞ്ഞത് ഇബാദത്ത് എടുക്കാൻ? നമ്മളോട് പറഞ്ഞത് അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ആ ബോധത്തിൽ ഇബാദത്ത് എടുക്കാനാണ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, അള്ളാഹു നിന്നെ നോക്കിക്കാണുന്നു എന്ന ബോധത്തിൽ. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല റഖീബാണ് എന്നുള്ള ബോധം അത് നമ്മളുടെ ഇബാദത്തുകളിൽ കർമ്മങ്ങളിൽ നമുക്കുണ്ടാകണം. അപ്പൊ കർമ്മം കൃത്യമാവും. നമ്മൾ ആളില്ലാത്തവിടത്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും നമ്മളുടെ കർമ്മങ്ങളിൽ ഇബാദത്ത് നമുക്ക് ശുഷ്കാന്തി, താല്പര്യം, ഭക്തി, ഇഖ്ലാസ് ഇതൊക്കെ ഉണ്ടാവും. ഇതേപോലെ അള്ളാഹു റഖീബാണി എന്നുള്ള ബോധം നമ്മളിൽ വളരേണ്ടതും മികച്ചു നിൽക്കേണ്ടതും നമ്മൾ തെറ്റിന് പ്രേരിതരാകുമ്പോഴാണ്, തെറ്റിലേക്ക് മാടി വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ആ ഒരു ബോധമല്ല എങ്കിൽ നമ്മൾ കെട്ടുപോവുകയും നശിച്ചുപോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദു ബില്ലാ, ഞാൻ പറഞ്ഞല്ലോ ഈ ആധുനികതയുടെ രാവും പകലും പലവിധ തെറ്റുകളിലേക്ക് മാടി വിളിക്കുന്നതായ വസീലകൾ കൊണ്ട് സജീവമാണ്. ഏതൊരു വിദൂരതയിൽ നടക്കുന്ന ഒരു തെറ്റും അത് ഞൊടിയിടയിൽ നമ്മളൊന്ന് വിരലമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായ സ്ഥിതി വിശേഷം, നഗ്നതകൾ ഉടുത്ത് നിറഞ്ഞാടുന്നതായ സൈറ്റുകൾ, അതേപോലെ തന്നെ ദൃശ്യങ്ങൾ, ഇതാണ് ഈ ആധുനികതയുടെ പ്രത്യേകത. അതിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റഖീബ് എന്നുള്ള നാമം എന്ത് തേടുന്നു, അർത്ഥമാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കോറി രൂഢമൂലമായ ഒരു സ്ഥിരീകരണം അത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് അതിനെ വളർത്തുക തന്നെ വേണം. അതില്ല എങ്കിൽ ഈ ആധുനികതയിൽ നമുക്ക് ജീവിതത്തെ സന്തുലിതമാക്കാൻ സാധിക്കൂല. മാതാപിതാക്കളിൽ നിന്ന് കണ്ണുവെട്ടിക്കാം, സഹചാരികളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് കണ്ണുവെട്ടിക്കാം. പെട്ടെന്ന് ചാനലുകൾ മാറ്റാം, പെട്ടെന്ന് ദൃശ്യങ്ങൾ മാറ്റിമറിക്കാം, ആളുകളിൽ നിന്ന് കണ്ണുവെട്ടിക്കാം, പൂഴ്ത്തിവെക്കാം, മറച്ചുവെക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് മാറ്റാൻ, മറക്കാൻ, വെട്ടിക്കാൻ സാധിക്കൂല. ആ ഒരു ബോധം നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സുരക്ഷിതത്വം. അതല്ലേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംരക്ഷിച്ചതെന്താ? തെറ്റിൽ നിന്ന് തിരിച്ചു വിളിച്ചതെന്താ? തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് തടയിട്ടത് എന്താ? മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്. പെണ്ണ് ഒരുമ്പട്ട് അവൾ കതക് അടച്ച് വിരികൾ താഴ്ത്തി സാഹചര്യം അനുകൂലമാക്കി, കൊട്ടാര ജീവിതത്തിലെ എല്ലാ പകിട്ടുകളിലും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെയാണ്. യൂസുഫിൽ കണ്ണുവെക്കുകയാണ് ഒരു സ്ത്രീ, അതും നിസ്സാരക്കാരിയല്ല, പിന്നെയോ കുലീനതയാൽ, സൗന്ദര്യത്താൽ മികവുറ്റ ഒരു സ്ത്രീ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവളിൽ പ്രേരിതനായി വശംവദനായിട്ട് നടക്കുകയല്ല, പിന്നെയോ ആ സ്ത്രീ കണ്ണുവെച്ച് അവളാണ് സാഹചര്യവും അവസരവും ഒരുക്കുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ്, ഹൈ തലക്ക്, വരൂ, നമുക്ക് രമിക്കാം, രതിക്കാം, സുഖിക്കാം എന്ന്. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പിന്മാറാനുള്ള കാരണം എന്താ? ഖാല മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ അഭയം തേടുകയാണ്, അള്ളാഹുവിൽ രക്ഷ തേടുകയാണ്. ആ ബോധവും രക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടവും അദ്ദേഹത്തിന് തുണയായി, സഹായകമായി, അദ്ദേഹത്തിന്റെ ജീവിതം പവിത്രമായി, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പിന്നീട് തെളിഞ്ഞു, അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതവും വിശിഷ്ടമായ വ്യക്തിത്വവും അത് പിന്നീട് ലോകം വായിക്കണം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാലാന്റെ ഈ ഒരു നാമം അത് തേടുന്നതെന്റെ അർത്ഥമാക്കുന്നതെന്നത് നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടതുണ്ട്, നമ്മുടെ നാളുകളെ നയിക്കേണ്ടതുണ്ട്. അതാണ് തെറ്റിൽ നിന്ന് നമുക്ക് അറുതിയും ഈ വിരാമവും കുറിക്കുക. വിശിക്ഷ ഈ ആധുനികതയുടെ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതാലാന്റെ അർറഖീബ് എന്ന നാമം. അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അർറഖീബ് എന്ന നാമം അള്ളാഹുവിന് വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു നാമം നമ്മളിവിടെ പഠന വിധേയമാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ തൗഫീഖേകി നമ്മളെ എല്ലാവരെയും റബ്ബ് തുണക്കുമാറാവട്ടെ. റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് ഖബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ചുകൂടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള അഫും അഫിയത്തും ഇഹത്തിലും പരത്തിലുമുള്ള അള്ളാഹുവിന്റെ മുആഫാത്തും നമുക്കും അവർക്കും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങളെ നമുക്കെല്ലാം അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രീതിപ്പെടുന്നവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لي هذه البلاد امنها ورجال امنها. اللهم احفظ لي هذه البلاد قيادتها وعقيدتها. اللهم احفظ لي هذه البلاد جنودها ومرابطيها. انك ولي ذلك والقادر عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.